ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാണ്. കർത്താവ് നമ്മളെ സഹായിച്ച വലിയ ദൈവിക്കായ സ്തോത്രം കരയുന്നു. ഇന്ന് സഭ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ ഏവൻഗെലിയോനെ ആധാരമാക്കി ക്രിസ്തു നൽകുന്ന പ്രത്യാശ ദർശനം, ക്രൈസ്റ്റ് ഹു ഗീവ്സ് ഹോപ്ഫുൾ വിഷൻ എന്ന വിഷയത്തെ ആധാരമാക്കി സഭ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഏവൻഗെലിയോനായി നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 48, 49, 50, 51 വാക്യങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വീണ്ടും വായിക്കും. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. കണ്ണുകളെ അറിയാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ വലിയ നൊയിമ്പിൻ്റെ കാലയളവിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചേർന്ന് വരുവാനും തിരുവചനം വായിക്കാനും ആയുസിൽ നൽകുന്ന അവസരത്തിനായി ദൈവമായ കർത്താവെ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലും ഞങ്ങളെ നിലനിർത്തിയ ദൈവത്തിന് സ്തോത്രം. നീ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ നൽകുന്ന അവസരങ്ങളിലൂടെ നിന്നോട് കൂടുതലായി ചേർന്ന് ജീവിപ്പാൻ, നിന്നിൽ വസിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ദൂത് അവിടുന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നിങ്ങൾ അങ്ങനെ. നമ്മുടെ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ തൻ്റെ മിനിസ്ട്രിയിൽ അവസാനം അവൻ ചെയ്ത മിറക്കളാണ്, ഹീലിംഗ് മിറക്കളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിനുശേഷം കർത്താവ് യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിലേക്ക് പോകുന്നത് എന്തിനാണ്? തൻ്റെ നിയോഗം പൂർത്തീകരിക്കാനായിട്ട് ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ച് മാനവ കുലത്തെ രക്ഷിപ്പാനായി. ക്രൂശിൻ്റെ പാതയിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെ മർക്കോസ് ഏവൻഗേലിയോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ എരിഹോവിലെത്തി. ക്രൂശിന്റെ വഴിയിലേക്കുള്ള യാത്രയിൽ അഥവാ യെരുശലേമിലേക്കുള്ള യാത്രയിൽ, യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ അവൻ എരിഹോവിലെത്തി എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ ചില ഓർമ്മകൾ നൽകുവാനായിട്ട് ശ്രമിക്കുക. എരിഹോ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോശുവയുടെ നേതൃത്വത്തിൽ എരിഹോ പട്ടണം എങ്ങനെയാണ് കീഴടക്കിയത്? ദൈവം അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ആ കോട്ട അടച്ച് അതിൽ ഭദ്രമായി കഴിയുകയും എല്ലാ സജ്ജീകരണത്തോടും കൂടെ ഈ ജനത്തെ പ്രതിരോധിക്കുവാനുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കോട്ടയെ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും ഒറ്റ നോക്കുവാനായിട്ട് വന്ന രണ്ടുപേരെ ആ കോട്ട മതിലിൽ പാർത്തിരുന്ന വേശിയെന്ന രാഹബ് എങ്ങനെ രക്ഷിച്ചു എന്നും ഉള്ള ഓർമ്മ ഇവിടെ നമുക്ക് നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. രാഹബ് പറഞ്ഞു, തീർച്ചയായിട്ടും ഈ നിങ്ങൾ രക്ഷ പ്രാപിക്കും, നിങ്ങൾ ജയിക്കും, എന്നാൽ ഈ കോട്ടയെ നശിപ്പിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ഞങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. ഒറ്റുകാരായിട്ട് ചെന്ന ഒരു വാക്ക് പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഓർക്കും. ഒരു കാര്യം ചെയ്യണം, നിന്റെ ഈ കോട്ട മതിലുള്ള വീടിന്റെ ജനാലയിൽ നീ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടേക്കണം. ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നിന്റെ വീടാണ്, നിന്നെ ഞങ്ങൾ രക്ഷിക്കും. ഇതെന്തിന്റെ സിംബലാ? ഇത് ക്രൂശിന്റെ സിംബലാണ്. ഈ ഒരു ഓർമ്മ നൽകുവാനായിട്ട് മർക്കോസ് ഇവിടെ ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു യാഗമായി തീരുവാനായിട്ട് കാൽവറിയിലേക്ക് പോവുകയാണ്. ക്രൂശിൽ നോക്കുന്നവർ രക്ഷപ്രാപിക്കും. ഇവിടെ യേശു ഈ യാത്രയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെ അഡ്രസ് ഉള്ള ഒരു വ്യക്തി യേശുവിനെ കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും കേൾക്കാനായിട്ട് ഇടയാകുന്നു. അഡ്രസ് ഉള്ള വ്യക്തി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കരുണ അർഹിച്ചിട്ടുള്ള പലർക്കും അഡ്രസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് അഡ്രസ് ഉണ്ടെന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. തിമായിയുടെ മകനായി ബർത്തിമായി, ഇതാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്. അപ്പോൾ ഇവിടെ ഈ നമുക്ക് ചില ചിന്തകൾ ഇവിടെ നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ബർത്തിമായി അന്ധനായിരുന്നു. അന്ധനായ ബർത്തിമായിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. യേശു ആരാണെന്നും യേശു എന്തിന് അയക്കപ്പെട്ടുവെന്നും യേശുവിലൂടെ ഈ ലോകത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്താണെന്നും വളരെ വിശാലമായ അർത്ഥത്തിൽ അന്ധനായ ബർത്തിമായിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവന്റെ കണ്ണ് കാണുന്നില്ല, അവന് യേശുവിനെ കാണാനായിട്ട് കഴിയുന്നില്ല, അവന്റെ ചുറ്റുപാടുമുള്ളവരെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് നസ്രേനായ യേശു എന്ന് അവൻ കേട്ടിട്ട് അവനോട് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കാണ തോന്നണം. ഇത് വലിയൊരു അറിവാണ്. ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള അറിവ് കൂടെ രണ്ട് കണ്ണും ഉള്ള ശിഷ്യന്മാർക്കും കൂടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും യഹൂദന്മാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് തിമായിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഇവൻ ശിഷ്യന്മാർക്ക് പോലും ഇവൻ ദാവീദിന്റെ മകനായ യേശു ആണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ബഹുഭൂരിപക്ഷം യഹൂദന്മാർക്ക് സാധിച്ചില്ല. ദാവീദ് പുത്ര യേശുവെ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായി നോക്കി പാർത്തിരുന്ന യഹൂദന്മാരുടെ പ്രതീക്ഷയാണ്, മെശിഹായാണ്. ഈ മെശിഹായെ അന്ധനായിട്ടുള്ള തിമായിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും ആ മെശിഹായിലുള്ള വിശ്വാസം അവന്റെ ബലഹീനതയെ, അപൂർണതയെ പൂർണതയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള തിരിച്ചറിവ്, കാഴ്ച അഥവാ ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു വ്യക്തിമായി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞ് യേശുവിനോട് നിലവിളിക്കുകയാണ്. യേശുവിനെ വിളിക്കുകയല്ല, നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലാസ്റ്റ് വീക്കില് ഒരു പ്രസംഗം നമ്മൾ ബ്ലെസ്സി നടത്തിയത്, ബ്ലെസ്സി അല്ലേ, അല്ല സോറി, നമ്മുടെ ഫേവർ നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവിടെ വിളിക്കുകയല്ല, നിലവിളിക്കുകയാണ്. അവിടെ ഫേവർ പറയാനായിട്ട് ശ്രമിച്ചു, എല്ലാ നിലവിളിയുടെയും മുൻപാകെ ദൈവം തിരിഞ്ഞു നിൽക്കുന്നവനാണ്. വേദപുസ്തകം നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ യേശുവിനെ വിളിക്കുകയല്ല ഈ മനുഷ്യൻ, നിലവിളിക്കുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഇവിടെ എന്താ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? അന്ധത എന്ന് പറയുമ്പോൾ എന്താ, എന്താണ് അന്ധത എന്ന് പറയുമ്പോൾ? നമ്മുടെ ശാരീരികമായിട്ടുള്ള കാഴ്ചയില്ലായ്മയല്ല അന്ധത എന്ന് പറയുന്നത്. The real blindness is not physical. ബർത്തിമായി അന്ധനായിരുന്നുവെങ്കിലും ബർത്തിമായി കാഴ്ചയുള്ളവനായിരുന്നു, അറിഞ്ഞവനായിരുന്നു, കണ്ടെത്തിയവനായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കും കണ്ണും കാതുമെല്ലാം ദൈവം തന്നിട്ടുണ്ട്. വ്യക്തിമായുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നാം എത്രയോ ദൂരവും പിന്നിലാണ് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യം. ഇവിടെ വ്യക്തിമായി അന്ധൻ ആയിരുന്നുവെങ്കിലും യേശു ആരായിരുന്നു എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ബ്ലൈൻഡ്നെസ് അവനെ അവന്റെ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് അവന്റെ തടസ്സം ആയിരുന്നില്ല. യേശു ഇവിടെ ബർത്തിമായിയെ സൗഖ്യമാക്കുന്നതിലൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ, അവനെ ഫോളോ ചെയ്ത വലിയ പുരുഷാരത്തിന്റെ, അവൻ ജനിച്ച അവന്റെ സ്വന്തം കുലത്തിലെ യഹൂദന്മാരുടെ അന്ധതയെക്കുറിച്ച്, ആന്തരികമായ അന്ധതയെക്കുറിച്ച് ഇവിടെ വാചാലനാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 9:30 നമ്മളത് വായിക്കുമ്പോഴാണ് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 9:39 ഇവിടെ യേശു പറയുന്നത്, യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കാണാത്തവർ കാണുവാനും കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി യേശു വന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ നിലവിളിയുടെ മുൻപാകെ യേശു തിരിഞ്ഞു നിൽക്കുന്നു. യേശു അവനോട് ചോദിക്കുകയാണ്, What do you want me to do for you? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരുവാൻ നീ ആഗ്രഹിക്കുന്നു? അപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് കാഴ്ച വേണം. ഇതേ ചോദ്യം നമുക്ക് ഈ അധ്യായത്തിന്റെ 35 കാണാനായിട്ട് സാധിക്കും. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന്, ഗുരു, നിന്റെ വലത്തും ഇടത്തും ഇരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം തരണം. അവനോട് ചോദിക്കുമ്പോൾ യേശു ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കും? അവനവരോട്, നിന്റെ മഹത്വത്തിൽ, അവർ അവനോട്, നിന്റെ മഹത്വത്തിൽ വലത്തും ഇടത്തും ഇരിക്കുവാനായിട്ടുള്ള അവസരം. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഇല്ലായിരുന്ന ശ്രേഷ്ഠമായിട്ടുള്ള തിരിച്ചറിവ് ബർത്തിമായിക്ക് ഇവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ക്രിസ്ത്യാനി എന്ന ലേബലിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നഷ്ടമായി പോകുന്നത് ഇതുപോലെയുള്ള തിരിച്ചറിവുകളാണ്. ഇവിടെ നമ്മളെ വളരെ ശക്തമായിട്ട് യേശു കർത്താവ് ഇവിടെ വിമർശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ഇവനോട് ചോദിക്കുന്നു, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? അദ്ദേഹത്തിന്റെ റിപ്ലൈ ഇതായി, ഐ വാണ്ട് ടു സീ, എനിക്ക് കാണണം, കാഴ്ച വേണം. അവന്റെ ബലഹീനതയെ കുറിച്ച് അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് അവിടെ രക്ഷ ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ആരാധനാ ജീവിതത്തിലൂടെയും ദൈവസന്നിധിയിൽ നമുക്ക് ഇപ്രകാരം ബർത്തിമായിയെ പോലെ കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും. സാധിക്കണമെങ്കിൽ നമ്മുടെ പരിമിതികൾ എന്താണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകും. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നുള്ളത് ബർത്തിമായിയുടെ ജീവിതത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് കർത്താവ്. ഇവിടെ ഈ ബർത്തിമായിയുടെ നിലവിളി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ഹൗ മേഴ്സി ഓൺ മീ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണ. ഇതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം. ദിസ് ഈസ് ദ ട്രൂ നേച്ചർ ഓഫ് എ പ്രയർ. ഹൗ മേഴ്സി ഓൺ മീ, ഇതൊരു നിലവിളിയാണ്. ബർത്തിമായിക്ക് അവന്റെ അന്ധതയെക്കുറിച്ചും നിസ്സഹായതയെക്കുറിച്ചും വ്യക്തമായ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ അവൻ ആവശ്യമാണ് എന്നുള്ള ബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചങ്കുപൊട്ടി നിലവിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നും സഭ ബർത്തിമായി ഓർക്കുന്നുണ്ട്. എന്നും സഭ ബർത്തിമായിയുടെ നിലവിളി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധിയില് നിലവിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ആരാധനയിൽ കുറിയലായിസോൻ അച്ഛന്മാർക്ക് മാറ്റി വെച്ചിരിക്കുക, ജനത്തിന് പറയാൻ മടിയ, ജനത്തിന് പറയാൻ മടിയ കുറിയലായിസോൻ. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. കുറിയലായിസോൻ പറയാനായിട്ട് സാധിക്കുന്നത് ആർക്കാണ്? അവനവന്റെ പരിമിതികളെയും കുറവുകളെയും പറ്റി ബോധ്യമുള്ളവർക്ക് മാത്രമേ കുറിയലായിസോൻ എന്ന് നിലവിളിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ കഴിയുകയുള്ളൂ. നമ്മൾ അമേരിക്കയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണ്. നമുക്ക് ആരുടെ കരുണയാണ് ആവശ്യം? ആരുടെ സഹായമാണ് നമുക്ക് ആവശ്യം? നമ്മളെല്ലാവരും സെൽഫ് സഫിഷ്യന്റ് അല്ലേ? പിന്നെന്തിനാണ് കുറിയലായിസോൻ പറയേണ്ടതിന്റെ ആവശ്യം? പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുവാൻ യോഗ്യതയില്ലാത്ത നമുക്ക് ഒന്ന് മാത്രം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണം. Lord, have mercy on me. കുറിയലായിസോൻ നമ്മെ വിനയപ്പെടുത്തുന്നതും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. The prayer കുറിയലായിസോൻ makes us humble and trusting in him. അപ്പോൾ ഇത് എന്നും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുറിയലായിസോൻ വെറും നാവിൽ കൂടെ പറയാനായിട്ട് പറ്റുകയില്ല. പറ്റുമോ? പറ്റുകയാണെങ്കിൽ അത് ഒരു ഭംഗി വാക്കാണ്. നമുക്കറിയാം, ഇന്ത്യൻ പശ്ചാത്തലത്തില് ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. എന്തുവാ? ഇന്ത്യൻ സംസ്കാരത്തിൽ എന്തുവാ? ഓം. നാവ് കൊണ്ട് പറയാൻ പറ്റുമോ? നാക്കും ചിറിയും കൊണ്ട് പറയാൻ പറ്റുമോ? ഓം പറ്റുമോ? ശ്രമിച്ച് പറ്റുകയല്ല. അത് പറയണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പറയണം. ഓം ആ ശബ്ദം എവിടുന്നാ വരുന്നത്? ഹൃദയത്തിൽ നിന്നാ വരുന്നത്. കുറിയേലായസോനും ഈ ഹൃദയത്തിൽ നിന്നാ വരേണ്ടത്. ഹൃദയത്തിൽ നിന്നുള്ള വേദനയായിരിക്കണം, ഹൃദയത്തിൽ നിന്നുള്ള നൊമ്പരമായിരിക്കണം, ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഉത്തരമുള്ളൂ എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവൻ വീണ്ടും നിലവിളിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ഗുരുവിനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ ബർത്തിമായി പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വീണ്ടും അവൻ ശക്തമായിട്ട് നിലവിളിച്ചു. ഉടനെ അവൻ നിന്നു. അവിടെയാണ് കുറിയലായസോന് ഉത്തരം ഉണ്ടാകുന്നത്. സാധിക്കുമോ കുറിയലായസോൻ വിളിക്കാനായിട്ട്? ദൈവം കർത്താവിനെ മടങ്ങി തിരിഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ചങ്കുപൊട്ടി കുറിയലായസോൻ എന്ന് വിളിക്കാൻ സാധിക്കുമോ? സാധിക്കണമെങ്കിൽ വിനയം വേണം. ബലഹീനതയും കുറവും എന്താണെന്ന് തിരിച്ചറിയണം. നിന്റെ കരുണ കൂടാതെ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യം വേണം. അവിടെ മാത്രമേ കുറിയലായസോൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കുറിയലായസോനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹംബിൾനെസ് ആൻഡ് ട്രസ്റ്റിംഗ് ഇൻ ഹോപ്പ് ഗോഡ്. ഹംബിൾനെസ് ആൻഡ് ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്, ഇതാണ് കുറിയലായസോനിൽ അടങ്ങിയിരിക്കുന്നത്. മനുഷ്യരോടും ദൈവത്തോടും വിനയമുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളെ ഇതിനൊക്കെ തടസ്സമായിട്ട് നിർത്തുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെ സെൽഫ് സഫിഷ്യൻസിയാണ്. കാരണം മറ്റുള്ളവരുടെ കരുതലോ സ്നേഹമോ ഒരു സപ്പോർട്ടോ ഇന്നില്ലാതെ എനിക്ക് സുഭിക്ഷമായി ജീവിക്കാനായിട്ടുള്ളതെല്ലാം ഉണ്ട്. എന്നാൽ ആ ഒരു പ്രകൃതി നമ്മളെ ആധ്യാത്മിക ജീവിതത്തിൽ മുരടിപ്പിലേക്കും അസ്വസ്ഥതയിലേക്കുമാണ് നയിക്കുന്നത്. നമ്മളെ റഫ് ആൻഡ് അറോഗന്റ് ആക്കി തീർക്കുകയാണ് ആ ഒരു തിരിച്ചറിവ്. എന്നാൽ ഈ നോയിമ്പിന്റെ ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ കുറിയലായസോൻ എന്ന് വിളിക്കുകയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കുവാൻ, നിനക്കെന്താണെന്ന് ചോദിച്ച് നിന്നോട് സംസാരിക്കാനായിട്ട് ഒരു രക്ഷകൻ ജീവിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമതായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ദ ഹോപ്പ്ഫുൾ വിഷൻ. ബർത്തിമായിക്ക് ഇതുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം അതാണല്ലോ, അതായത് ക്രൈസ്റ്റ് ഹു ഗീവ്സ് ഹോപ്പ്ഫുൾ വിഷൻ. ഇദ്ദേഹത്തിന് ആ വിധത്തിലുള്ള ഒരു ഒരു പ്രത്യാശയോടുകൂടിയുള്ള ദർശനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബർത്തിമായിയുടെ ഈ ഹോപ്പ്ഫുൾ വിഷൻ? അവൻ ബ്ലൈൻഡ് ആയിരുന്നുവെങ്കിലും യേശു ആരായിരുന്നു എന്നവന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അവൻ കേവലം ഒരു മനുഷ്യനല്ല. നമുക്കറിയാം യേശുമാർ ഒത്തിരി ഉണ്ട് ചരിത്രത്തിൽ. മധ്യപ്രദേശിൽ 10,000 ഒരു യേശു ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ യേശു ബാബ എന്നാണ് വിളിക്കുന്നത്. ഈ ക്ഷത്രിയ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം ജാതി ശ്രേണി വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനാണ് ക്ഷത്രിയർ, ബ്രാഹ്മൺ കഴിഞ്ഞ ക്ഷത്രിയർ. അങ്ങനെ ഉള്ള ഒരു കുലത്തിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് വന്ന ഒരു ക്രിസ്ത്യനാണ് ഈ യേശു ബാബ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു, ചരിത്രത്തിൽ ഒത്തിരി യേശുമാരുണ്ട്. എന്നാൽ ദാവീദ് പുത്രനായ യേശു മശിഹായാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഈ തിരിച്ചറിവ് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഇല്ലായിരുന്നിടത്ത്, തന്റെ സ്വന്തം സമുദായത്തിലുള്ള യഹൂദന്മാർക്ക് ഇല്ലായിരുന്ന സ്ഥാനത്ത്, അന്ധനായിട്ടുള്ള ബർത്തിമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ യേശുവെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചത്. ഈ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിന് എന്നെ രക്ഷിപ്പാനായിട്ട് സാധിക്കും, എന്റെ സങ്കടങ്ങളിൽ സ്വാന്തനം അരുളുവാനായിട്ട് യേശുവിനെ സാധിക്കും, എന്റെ ഇല്ലായ്മയ്ക്ക് തൃപ്തി നൽകുവാനായിട്ട് യേശുവിന് സാധിക്കും, എന്റെ രോഗത്തിന് സൗഖ്യം നൽകുവാൻ യേശുവിന് സാധിക്കും, എന്റെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലെങ്കിൽ മക്കളെ നൽകുവാൻ യേശുവിന് സാധിക്കും. ഈ വിശ്വാസമുണ്ടെങ്കിൽ, ഈ പ്രത്യാശയുണ്ടെങ്കിൽ നിനക്ക് നിന്റെ മുൻപാകെ ഉത്തരമുണ്ട് എന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. ഈ പ്രത്യാശ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ പ്രത്യാശയോടുകൂടെ ജീവിപ്പാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ദ ഹോപ്പ്ഫുൾ വിഷൻ നമുക്ക് ആവശ്യമാണ്. യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞ് അവൻ കരഞ്ഞു എന്നോട് കരുണ തോന്നണം. യേശുവിലുള്ള വിശ്വാസ പ്രത്യാശ ഈ മനുഷ്യന് സൗഖ്യം നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന് സൗഖ്യം ഉറപ്പ് നൽകി ഈ ഹോപ്പ്ഫുൾ വിഷൻ. ശാരീരികമായി അന്ധനായിരുന്നുവെങ്കിലും യേശുവിലുള്ള പ്രത്യാശ അവനെ രക്ഷയിലേക്ക് നയിച്ചു. പ്രിയമുള്ള ദൈവങ്ങളെ, ഞാനും നിങ്ങളും ഫിസിക്കലി നമ്മൾ ഫിസിക്കലി ആൻഡ് എക്കണോമിക്കലി ആൻഡ് സോഷ്യലി വി ആർ ഓൾ സ്ട്രോങ് ആണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണ് എന്ന് ഈ നാളുകളിൽ നമുക്ക് ശാന്തമായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മൂന്ന് കാര്യമായി ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. ഒന്ന്, ദ ബ്ലൈൻഡ്നെസ്. ശാരീരികമായിട്ടുള്ള പരിമിതിയല്ല, നമ്മുടെ ആന്തരികമായിട്ടുള്ള ബ്ലൈൻഡ്നെസ്. ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് കുറിയനായിസു, ഹൗ മേഴ്സി ഓൺ മീ. ഇത് പറയണമെങ്കിൽ വിനയം നമുക്ക് ആവശ്യമാണ്. ട്രസ്റ്റ് ഇൻ ഗോഡ്, ദാറ്റ് ഓൾസോ നീഡ് ഹംബിൾനെസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ഇത് രണ്ടുമുണ്ടെങ്കിലേ റിയലൈസ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്രകാരം പറയുന്ന ഇടത്തിൽ എത്ര തിരക്കാണെങ്കിലും അവൻ നിൽക്കും, കൊണ്ടുവരാൻ പറയും. ബ്രിങ് ഹിം ടു മീ, അവനെ കൊണ്ടുവരാനായിട്ട് പറയും. അപ്പോഴാണ് ചോദിച്ചത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അവനൊന്നും അധികം ആവശ്യപ്പെട്ടില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ എന്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട്, അവനൊന്നും ആവശ്യപ്പെട്ടില്ല. അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച ലഭിക്കണം. മൂന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ദ ഹോപ്പ്ഫുൾ വിഷൻ. പ്രത്യാശയുള്ള ഉറപ്പുള്ള ദർശനം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ള ദർശനം. അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച ലഭിക്കണം. ഇവൻ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൂടെ പറഞ്ഞു ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. ഇവൻ നിന്നെ വിളിക്കുന്ന എഴുന്നേറ്, അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്, നിന്നെ ഗുരു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് ഉണ്ടായിരുന്ന സ്വത്ത് ഉപേക്ഷിച്ചിട്ടാണ് യേശുവിന്റെ അരികിലേക്ക് പോയത്. അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സ്വത്ത് അവന് തേണ്ടാനായിട്ട് വിരിച്ച് ഇടുന്ന പുതപ്പായിരുന്നു അവന്റെ സ്വത്ത്. യേശു വിളിച്ചപ്പോൾ ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് ഈ സ്വത്തിന്റെ ആവശ്യമില്ല, അവൻ അത് ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ അരികൽ ചെന്നു. അന്നേരം അവൻ പറഞ്ഞു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ആണ്, ശിഷ്യത്വത്തിന്റെ വില. വില കൊടുക്കാതെ ശിഷ്യനാകാനായിട്ട് സാധിക്കും. അവനുണ്ടായിരുന്നത് ഉപേക്ഷിച്ചു. ശിഷ്യന്മാരും പറയുന്നുണ്ട് കർത്താവെ ഞങ്ങളും ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിനക്ക് വന്നത്. അന്നേരം പറഞ്ഞു എന്റെ നാമത്തിൽ എന്തെല്ലാം ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വന്നിട്ടുണ്ടോ, നിങ്ങൾക്കത് കുറയാതെ കിട്ടും. എന്ന് അവരോട് പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒരു പടി മുന്നോട്ടാണ് ഈ അന്ധനായ ശിഷ്യ ഈ ബർത്തിമായി യേശുവിന്റെ സന്നിധിയിൽ വന്നത്. എന്നിട്ട് ഇവരോട് അവസാനം ഇവിടെ പറയുന്നത് എന്താണ്? നിനക്ക് യേശു അവനോട് പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗോ യുവർ വേ, യുവർ ഫെയ്ത്ത് ഹാസ് മേഡ് യു വെൽ. അന്നേരം എന്താ അവൻ ചെയ്തത്? അവൻ ഓടിപ്പോയി അവന്റെ പോതകം എടുത്ത് വീട്ടിൽ പോയോ? എന്നാൽ ഇനിയും തെണ്ടി കുറച്ചുകൂടെ കാഴ്ച ഉണ്ടല്ലോ, തെണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോകാനായിട്ട് പറഞ്ഞവൻ എന്ത് ചെയ്തു? യേശുവിനെ അനുഗമിച്ചു. ഇമ്മീഡിയറ്റ്ലി ഹി റിക്കവേർഡ് ഹിസ് സൈറ്റ് ആൻഡ് ഫോളോഡ് ഹിം ഓൺ ദ വേ. ശിഷ്യത്വം എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് എനിബഡി കോൾസ് ബൈ ക്രൈസ്റ്റ് കംബിഡ്സ് മീ ആൻഡ് ഡൈഡ്. ജീസസ് കോൾസ് എനിബഡി, ദാറ്റ് മീൻസ് കംബിഡ്സ് ഡൈഡ്. യേശു ഒരാളെ വിളിച്ചാൽ കടന്നു വന്ന് മരിക്കാനായിട്ടാണ് വിളിക്കുന്നത്. ഇതാ ക്രൂശിന്റെ വഴിയിലേക്ക് യാത്ര തുടരുന്ന യേശുവിനെ തനിക്കുണ്ടായിരുന്നതെല്ലാം വിട്ട് ക്രൂശിന്റെ പാത തിരഞ്ഞെടുത്ത ബർത്തിമായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. അധികം ബർത്തിമായിലൂടെ നൽകുന്ന ചിന്തകൾ നമ്മളുടെ കണ്ണുകളെ തുറക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മളുടെ ബ്ലൈൻഡ്നെസ് എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ദൈവസന്നിധിയിൽ കുറിയതായി സ്വയം വിളിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഒരു ഹോപ്പ്ഫുൾ വിഷനോടുകൂടെ കർത്താവിൽ വിശ്വസിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് ക്രിസ്തുവിനോടൊപ്പം നടന്ന് യാത്ര തുടരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.